2020 ജൂലൈ 7 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ കായികം പേജിൽ നിന്നും. ഉത്തരമില്ലാത്ത ചോദ്യം. ഒരു വർഷമായി ആരാധകരും വിമർശകരുമെല്ലാം ധോണിയിൽ നിന്ന് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ കാത്തുനിൽക്കുകയാണ്. ആ ചോദ്യം ഇതാണ്: താങ്കൾ എന്നാണ് ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കുക? ഇതുവരെ ഇതേപറ്റി ഒരു വാക്കുപോലും ധോണിയുടെ വായിൽ നിന്ന് വീണിട്ടില്ല. ഈ ചോദ്യം തന്നോടല്ല എന്ന മട്ടിൽ അവഗണിക്കുകയാണ്. ഇപ്പോൾ വിരമിക്കണമെന്നും വേണ്ടെന്നും ധോണിക്ക് തോന്നുമ്പോൾ വിരമിക്കാൻ അവസരം നൽകണമെന്നുമൊക്കെ അഭിപ്രായങ്ങൾ നാലുപാടും നിന്ന് ഉയരുമ്പോൾ അതൊക്കെ മാറി നിന്ന് ആസ്വദിക്കുകയായിരിക്കും ധോണി. 2019 ലോകകപ്പിന്റെ സെമി ഫൈനലിന് ശേഷം ധോണി ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടില്ല. പട്ടാളത്തിൽ പോകാനായി വിശ്രമം വേണമെന്ന് പറഞ്ഞാണ് ലോകകപ്പിന് ശേഷമുള്ള ആദ്യ പരമ്പരയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത്. അതിനുശേഷം ഓരോ പരമ്പര വരുമ്പോഴും സെലക്ടർമാരുടെ ആദ്യ നോട്ടം ധോണിയിലേക്കായിരുന്നു. തൽക്കാലം എന്നെ വിട്ടേക്കൂ എന്ന ധോണിയുടെ മറുപടിയിലാണ് ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നിവരെയൊക്കെ പരീക്ഷിക്കാൻ MSK പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ധൈര്യം കാട്ടിയത്. ഞങ്ങൾ ധോണിയുടെ പകരക്കാരനെ തേടുകയാണ്, അതുകൊണ്ട് ധോണിയെ പരിഗണിക്കാൻ നിവൃത്തിയില്ല എന്ന് ചങ്കുറപ്പോടെ സ്ഥാനമൊഴിയുന്നതുവരെ പ്രസാദ് പറഞ്ഞിട്ടില്ല. മാറി നിൽക്കാൻ ധോണി സ്വയം സന്നദ്ധത കാട്ടുമ്പോഴല്ലാതെ മാറ്റി നിർത്താൻ വളർന്ന സെലക്ടർമാർ ഇപ്പോൾ ഇല്ല താനും. കഴിഞ്ഞ മാർച്ചിൽ IPL തുടങ്ങുമ്പോൾ കളിക്കളത്തിലേക്ക് വീണ്ടും വരാമെന്നും സെപ്റ്റംബറിൽ നിശ്ചയിച്ചിരുന്ന ലോകകപ്പിൽ കളിച്ച് വിടവാങ്ങാമെന്നുമായിരുന്നു ധോണിയുടെ പ്ലാൻ. എന്നാൽ കോവിഡ് അത് തെറ്റിച്ചു. മാർച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം പരിശീലനം തുടങ്ങുകയും ധോണി ചെയ്തിരുന്നു. മാസങ്ങളോളം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്നതിന്റെ ഒരു ലക്ഷണവും ധോണിയുടെ ബാറ്റിംഗിൽ കണ്ടില്ലെന്ന് പരിശീലനത്തിൽ ധോണിക്കൊപ്പമുണ്ടായിരുന്ന സുരേഷ് റെയ്ന പറയുന്നു. പക്ഷേ ചെന്നൈയിൽ പരിശീലനത്തിന് വന്നപ്പോഴും ധോണി തന്റെ ഭാവിയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും തന്റെ കരിയറിനെ കുറിച്ച് ഒന്നും വിട്ടു പറയുന്ന സ്വഭാവക്കാരനല്ല ധോണി. 6 കൊല്ലം മുമ്പ് ഒരു ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ടെസ്റ്റ് കരിയറിന് കർട്ടനിട്ടപ്പോൾ ലോകം ഞെട്ടിപ്പോയതും അതുകൊണ്ടാണ്. കളിക്കളത്തിൽ ഓരോ ബൌളറെയും ബാറ്റ്സ്മാനെയും ഫീൽഡറെയും വ്യക്തമായി നിരീക്ഷിച്ച് വിലയിരുത്തി തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ധോണിക്ക് പ്രത്യേക കഴിവുണ്ട്. കിറു കൃത്യമായിരിക്കും ആ പ്ലാനിംഗ്. തന്റെ കരിയറിന്റെ കാര്യത്തിലും ധോണി കൃത്യത നിലനിർത്തുമെന്നതിന്റെ തെളിവായിരുന്നു ടെസ്റ്റിലെ വിരമിക്കൽ. അന്ന് ഓസ്ട്രേലിയയിൽ തോറ്റു തുന്നമ്പാടി നിൽക്കെ താരതമ്യേനെ ജൂനിയറായ കോഹ്ലിയെ ക്യാപ്റ്റനാക്കിയ ശേഷം എന്തിനായിരുന്നു ധോണി ടെസ്റ്റ് കരിയർ വിട്ടതെന്നതിന് ഇന്ന് ആലോചിക്കുമ്പോൾ ഉത്തരം കിട്ടും. പ്രായമേറി വരുമ്പോൾ 3 ഫോർമാറ്റുകളിലും പോരാതെ IPLലും കൂടി കളിച്ച് കൂടുതൽ തളരുന്നതിന് മുൻപ് ടെസ്റ്റ് വിടുക. ഏകദിനത്തിലും 2020യിലും കൂടുതൽ ശ്രദ്ധിച്ച് കരിയർ നീട്ടുക. ടെസ്റ്റിൽ തന്നേക്കാൾ മികച്ചവർക്ക് വഴി തുറന്നിടുക. തനിക്കും ഇന്ത്യൻ ടീമിനും ഒരുപോലെ ഗുണകരമായ തീരുമാനമാണ് ധോണി അന്നെടുത്തത്. മാത്രവുമല്ല, ഓസ്ട്രേലിയൻ പര്യടനത്തിന് ഇടയ്ക്ക് തന്നെ ഒഴിയുമ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്ന ടീമിന് പുതിയ ഒരു തുടക്കമിടാൻ വേണ്ട അടിത്തറയൊരുങ്ങും. 2017 ഏകദിന ക്യാപ്റ്റൻസിയും വിരാടിന് കൈമാറിയത് അതിനുള്ള ശേഷി ആർജിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. ക്യാപ്റ്റനായിട്ട് മാത്രമേ ധോണി കളിക്കൂ എന്ന് ടെസ്റ്റിലെ വിരമിക്കലിന് ശേഷം കുറ്റപ്പെടുത്തിയവർക്കുള്ള മറുപടിയായിട്ടാണ് വിരാടിന് കീഴിൽ ഒരു ലോകകപ്പ് ഉൾപ്പെടെ കളിച്ചത്. ധോണിയെ കുറിച്ചുയർന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനം തനിക്കൊപ്പം കളിച്ചവർക്ക് മാന്യമായൊരു വിരമിക്കലിന് അവസരം നൽകിയില്ലെന്നാണ്. ധോണിയുടെ കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കർ ഒഴികെ മറ്റാരും ആഘോഷമായി വിരമിച്ചില്ലെന്നത് സത്യവുമാണ്. VVS ലക്ഷ്മണും വീരേന്ദർ സെവാഗുമൊക്കെ വളരെ വിഷമിച്ചാണ് വിടവാങ്ങൽ പ്രഖ്യാപനം നടത്തിയത്. ലക്ഷ്മൺ താൻ വിരമിക്കുന്ന കാര്യം ധോണിയോട് മുൻകൂട്ടി പറഞ്ഞത് പോലുമില്ലത്രേ. കളിക്കളത്തിൽ മാത്രമല്ല ആശുപത്രിയിലും പടപൊരുതി വിജയിച്ച ചരിത്രമുള്ള യുവരാജ് സിംഗിന് ഒരു വിടവാങ്ങൽ മത്സരം പോലും നൽകാത്തതും ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇർഫാൻ പഠാൻ ഏറെ കാത്തിരുന്ന ശേഷം ഈ വർഷം ആദ്യം വിരമിച്ചു. റെയ്ന ഇപ്പോഴും വിരമിക്കാതെ കാത്തിരിക്കുന്നു. ധോണിക്കൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും ഗതി ഇതൊക്കെ തന്നെ. ഈ പഴി ധോണി ക്യാപ്റ്റൻ എന്ന നിലയിൽ തുടക്കത്തിലേക്കേട്ടിരുന്നു. ടീമിന്റെ കാര്യത്തിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് ധോണി വില കൊടുക്കാറില്ല. ടീമിന് ഗുണമില്ലെങ്കിൽ എത്ര വലിയ താരമാണെങ്കിലും തനിക്ക് വേണ്ട എന്നാണ് ധോണിയുടെ പോളിസി. 2011 ലോകകപ്പിന് ശേഷം സീനിയർ താരങ്ങളായ സച്ചിൻ, ഗംഭീർ, വീരേന്ദർ സെവാഗ് എന്നിവരെ ഒന്നിച്ച് കളിപ്പിക്കുന്നതിൽ താല്പര്യമില്ലെന്ന് ധോണി സെലക്ടേഴ്സിനോട് കട്ടായം പറഞ്ഞു. മൂവരും ഫീൽഡിംഗിൽ സ്ലോ ആയിരുന്നതാണ് കാരണം. ഇതുവഴി ടീമിന് കൂടുതൽ റൺസ് വഴങ്ങേണ്ടി വരുന്നു. റൊട്ടേഷൻ വ്യവസ്ഥയിൽ തങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ ഗംഭീറും വീരുവും കടുത്ത രീതിയിൽ തന്നെ എതിർത്തു. പക്ഷേ വില പോയില്ല. ഒരില കൊഴിയുന്ന ശബ്ദം പോലുമില്ലാതെ അവർ ഇന്ത്യൻ ടീമിന് വെളിയിലായി. സച്ചിൻ സച്ചിനായതുകൊണ്ട് മാത്രം വിരമിക്കൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച് കളിക്കാൻ കഴിഞ്ഞു. വീരുവിനും ഗംഭീറിനും ഇർഫാനും ഒന്നും ഇന്നും ധോണിയോടുള്ള നീരസം മാറിയിട്ടുണ്ടാവില്ല. പക്ഷേ ധോണി ആ രീതിയിൽ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് മാത്രം ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭവിച്ച 5 ഗുണകരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഫാബുലസ് 4 എന്ന് വിശേഷിക്കപ്പെട്ട സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ്, ലക്ഷ്മൺ എന്നിവർ വിരമിച്ചത് ധോണിയുടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ കാലത്താണ്. എന്നാൽ ഈ വിരമിക്കലുകൾ ടീമിനെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ പുതിയ സംഘത്തെ വാർത്തെടുക്കാൻ ധോണിക്ക് കഴിഞ്ഞു. സത്യത്തിൽ സീനിയേഴ്സ് വിരമിച്ച ശേഷമാണ് വർഷങ്ങളോളം ഇന്ത്യൻ ടീം ലോക ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നത്. ഇന്ത്യൻ ടീം ഇന്ന് മികച്ച ഫീൽഡിംഗ് യൂണിറ്റായി മാറിയത് ധോണി അന്ന് ഫീൽഡിംഗിന് നൽകിയ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. റെയ്ന, യുവരാജ്, ജഡേജ തുടങ്ങിയവരെ ഫീൽഡിംഗ് മികവ് മാത്രം മുൻനിർത്തി ധോണി ടീമിലെടുക്കാൻ താൽപര്യപ്പെട്ടു. മധ്യനിര ബാറ്റ്സ്മാനായി മുദ്രകുത്തപ്പെട്ട് ഫോം നഷ്ടപ്പെട്ട രോഹിത് ശർമ്മയെ തിരിച്ചുവരവിൽ ഓപ്പണറായി സ്ഥാനക്കയറ്റം നൽകിയത് ധോണിയാണ്. രോഹിത് ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഓപ്പണറാണ്. അശ്വിനെയും ജഡേജയെയും ടെസ്റ്റിൽ പരീക്ഷിക്കാൻ ധൈര്യം കാട്ടിയത് ധോണിയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഹോം മാച്ചുകളിൽ അജയ്യരാക്കിയത് ഏകദിന സ്പെഷ്യലിസ്റ്റുകളായി മുദ്ര ചാർത്തിയിരുന്ന ഇവരാണ്. വിരമിക്കുന്നത് വരെ താൻ തുടർന്നാൽ മതിയെന്ന് ധോണി കരുതിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ഋഷഭ് പന്തിനോ സഞ്ജുവിനോ ഇത്രയും അവസരങ്ങൾ ലഭിക്കുമായിരുന്നില്ല. എന്ന് വിരമിക്കുമെന്ന ചോദ്യത്തിന് വിരമിക്കൽ പ്രഖ്യാപന വേദിയിലല്ലാതെ ധോണിയിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കേണ്ടതില്ല. കോവിഡ് കാരണം IPL ലോകകപ്പും തുലാസിലാണ്. അത് എന്ന് നടക്കുമെന്നറിയില്ല. കോവിഡ് കാലം കഴിഞ്ഞാൽ താൻ ടീമിൽ ഉണ്ടാകുന്നത് ഇന്ത്യക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ധോണി വീണ്ടും നീലക്കുപ്പായത്തിലിറങ്ങും.